SBS Audio is supported by advertising.
Why do people want to be at work? To feel heard, appreciated, part of something, and to know there's a career path for everyone. Inclusive workplaces are linked to increased innovation, productivity, and employee satisfaction. Make your organisation a place where people want to be. For inclusion and diversity training, visit inclusion-program.com.au.
മാധ്യമങ്ങളിലോ സാമൂഹ്യ മാധ്യമങ്ങളിലോ ഒരു വാർത്ത കണ്ടാലും കേട്ടാലും അത് സത്യമാണെന്ന് എങ്ങനെ ഉറപ്പാക്കും? കുറച്ചു കാലം മുമ്പ് വരെ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളെല്ലാം എല്ലാമല്ലെങ്കിലും നല്ലൊരു ഭാഗവും വിശ്വസിക്കുന്നവരായിരുന്നു ഭൂരിഭാഗവും. എന്നാൽ ഇന്ന് വിവര സാങ്കേതിക വിദ്യയും സാമൂഹ്യ മാധ്യമങ്ങളും നിർമ്മിത ബുദ്ധിയുമെല്ലാം നമ്മുടെ വിവര കൈമാറ്റ രീതികളെ കൈയടക്കുകയും പരമ്പരാഗത മാധ്യമങ്ങളുടെ പോലും വിശ്വാസ്യത കുറയുകയും ചെയ്തതോടെ വാർത്തകൾ വിശ്വസിക്കും മുമ്പ് രണ്ടു വട്ടം ആലോചിക്കേണ്ടി വരും. തെറ്റായ വാർത്തകളും വ്യാജ വാർത്തകളും എങ്ങനെ തിരിച്ചറിയാമെന്നാണ് ഓസ്ട്രേലിയൻ വഴികാട്ടിയുടെ ഈ എപ്പിസോഡിൽ SBS മലയാളം വിശദീകരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇതൊരു വ്യാജ വാർത്തയോ തെറ്റായ വാർത്തയോ അല്ല. ഈ മേഖലയിലെ വിദഗ്ധരുമായി സംസാരിച്ച് SBS തയ്യാറാക്കുന്ന ആധികാരികതയുള്ള റിപ്പോർട്ടാണ്. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിജു ശിവദാസ്. നമ്മൾ പതിവായി പറയുന്ന ഒരു ചൊല്ലുണ്ട്, സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും നുണ ഒരു റൗണ്ട് ഓടിക്കഴിയുമെന്ന്. പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരനായിരുന്ന മാർക്ക് ട്വെയിൻ്റെ വരികളാണ് ഇത് എന്നാണ് പൊതുവിൽ അറിയപ്പെടുന്നത്. പക്ഷേ എന്തു ചെയ്യാം, അതൊരു മിസ്ഇൻഫർമേഷൻ അഥവാ തെറ്റായ വിവരമാണത്രേ. 1710 ആംഗ്ലോ ഐറിഷ് എഴുത്തുകാരനായിരുന്ന ജൊനാഥൻ സ്വിഫ്റ്റ് എഴുതിയ വരികളാണ് കാലാന്തരങ്ങളിൽ രൂപാന്തരം സംഭവിച്ച് ഇത്തരമൊരു ചൊല്ലായി മാറിയത് എന്നാണ് വസ്തുതാ അന്വേഷകർ കണ്ടെത്തിയത്. കള്ളം പറന്നങ്ങ് പോകും, സത്യം മുടന്തി മുടന്തി പിറകെ വരും എന്നായിരുന്നു ജൊനാഥൻ സ്വിഫ്റ്റ് എഴുതിയത്. എഴുതിയതും പറഞ്ഞതുമൊക്കെ ആരാണെങ്കിലും സംഗതി സത്യമാണ്, അന്നും ഇന്നും. ഒരുപക്ഷേ അന്നത്തേക്കാൾ കൂടുതൽ ഇന്ന്. കാരണം പുത്തൻ സാങ്കേതിക വിദ്യകളൊക്കെ വികസിച്ചതോടെ പ്രകാശത്തേക്കാൾ വേഗതയാണ് വിവര കൈമാറ്റത്തിന്. വ്യാജ വാർത്തകളുടേതിന് അതിലും ഏറെ. യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അത് തിരിച്ചറിയാൻ കഴിയുന്നതും കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടായി വരികയാണ്. നമ്മുടെ അടുത്തേക്കെത്തുന്ന ഇത്തരം തെറ്റായ വാർത്തകളെ പ്രധാനമായും രണ്ടു തരത്തിലാണ് വേർതിരിക്കുന്നത്, മിസ്ഇൻഫർമേഷനും ഡിസ്ഇൻഫർമേഷനും. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസമെന്ന് RMIT യൂണിവേഴ്സിറ്റിയിലെ ഫാക്ട് ലാബിൽ അസോസിയേറ്റ് ഡയറക്ടറായ സുഷി ദാസ് വിശദീകരിക്കുന്നു.
So misinformation is basically incorrect information that people pass on without realizing that it's incorrect. Disinformation is false information that people deliberately create to mislead other people, and they might do this for a joke, or they might do it to push a political agenda, or they might do it to somehow make money through clicks.
അതായത് മിസ്ഇൻഫർമേഷൻ എന്നാൽ അറിയാതെ പ്രചരിപ്പിക്കുന്ന തെറ്റായ വിവരമാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ കിട്ടുന്ന ഒരു വിവരം സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ വിവരം യഥാർത്ഥത്തിൽ സത്യമല്ലെങ്കിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് മിസ്ഇൻഫർമേഷനാണ്. എന്നാൽ ഡിസ്ഇൻഫർമേഷൻ എന്നത് അങ്ങനെയല്ല. ബോധപൂർവം ഒരാൾ പ്രചരിപ്പിക്കുന്ന തെറ്റായ വിവരമാണ് ഡിസ്ഇൻഫർമേഷൻ അഥവാ വ്യാജ വാർത്ത. സുഷിദാസിനെ പോലെ ഫാക്ട് ചെക്കിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്ന പോസ്റ്റുകൾ നിരന്തരം നിരീക്ഷിക്കുകയും അവയുടെ വസ്തുതകൾ പരിശോധിക്കുകയും ചെയ്യാറുണ്ട്. പ്രചരിക്കുന്നത് വസ്തുതകളാണോ നുണകളാണോ എന്നറിയാനായി അവർ ആഴത്തിൽ ഗവേഷണം നടത്തുകയും തെറ്റായ വിവരങ്ങളെ തുറന്നുകാട്ടുകയും ചെയ്യും. ഓരോ സമയത്തും പ്രധാന ചർച്ചയായി മാറുന്ന വാർത്തകളുടെ ചുവടുപിടിച്ച് ഇത്തരം തെറ്റായ വിവരങ്ങളും വ്യാജവിവരങ്ങളുമെല്ലാം പ്രചരിക്കുന്നത് പതിവാണെന്ന് സുഷിദാസ് ചൂണ്ടിക്കാട്ടി.
For example, at the moment there's the war between Russia and Ukraine, so there is misinformation and disinformation around that war. There is another war in the Middle East, so we've got the Palestine and Israel situation, and there's a lot of misinformation and disinformation around that too. We're also seeing regularly financial scams, health related misinformation.
സാമൂഹ്യ മാധ്യമങ്ങളുടെ അൽഗോരിതം ഇത്തരം വ്യാജ വാർത്തകളുടെ പ്രചാരണം കൂടുന്നതിന് പ്രധാന കാരണമാകുന്നുണ്ടെന്ന് ക്വീൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിൽ ഡിജിറ്റൽ മീഡിയ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ ടിമോത്തി ഗ്രഹാം പറഞ്ഞു. ഒരു അക്കൗണ്ട് ഉടമ ഏതു തരത്തിലുള്ള പോസ്റ്റുകളാണോ കൂടുതലായി കാണാൻ ആഗ്രഹിക്കുന്നത് അത് അവരിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയ പ്രവർത്തിക്കുന്നത്.
Content will come across people's feeds that they find irresistible. Humans are sort of hardwired and socially and emotionally set up for, you know, really emotive, media rich content that may not necessarily be factual. And I think platforms will tend to boost and promote content that's getting immediate reactions, like really bursty reactions from people. And people are very quick to share stuff that makes them feel something strongly, whether it's funny, whether it's, you know, something really negative.
ഇത്തരം വ്യാജ വാർത്തകളും തെറ്റായ വിവരങ്ങളും ഉത്ഭവിക്കുന്നതിന് നിരവധി സ്രോതസ്സുകളും കാരണങ്ങളുമുണ്ട്. പലതും മാനുഷികമായ അബദ്ധങ്ങളിൽ നിന്നാകാം, അല്ലെങ്കിൽ ഒരു വശം ചേർന്നുള്ള മാധ്യമ റിപ്പോർട്ടിങ്ങോ സെൻസേഷനലിസമോ ആകാം. അതുമല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോ ആശയത്തിനോ സാമ്പത്തിക ലാഭത്തിനോ വേണ്ടി പടച്ചുവിടുന്ന വ്യാജ വാർത്തകളാകാം. കോൺസ്പിറസി തിയറികൾ അഥവാ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും ഇത്തരത്തിൽ ഒരു പ്രശ്നമാണ്. ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയത്തിലെ ഗൂഢലക്ഷ്യങ്ങളെക്കുറിച്ചാകും തുടർച്ചയായി പ്രചാരം നടക്കുന്നത്. എന്നാൽ മിസ്ഇൻഫർമേഷനും ഡിസ്ഇൻഫർമേഷനും കൂടുതൽ വ്യാപകമായ വിഷയങ്ങളിലാകാം. അതിൽ കോൺസ്പിറസി തിയറികളും ഭാഗമാകാൻ സാധ്യതയുണ്ട്. അതിനൊരു നല്ല ഉദാഹരണമാണ് വസ്ത്രങ്ങളിലെ ടാഗിന് പകരം QR കോഡുകൾ വരുന്നതിനെക്കുറിച്ച് ഓസ്ട്രേലിയയിൽ പ്രചരിച്ച ഒരു ഗൂഢാലോചനാ സിദ്ധാന്തം. വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്താനും അവരെ നിയന്ത്രിക്കാനുമുള്ള ശ്രമമാണ് ഈ QR കോഡുകൾ എന്നായിരുന്നു പ്രചാരണം. വേൾഡ് എക്കണോമിക് ഫോറവും ബാങ്കുകളും സർക്കാരും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത് എന്ന പേരിലെ പ്രചാരണത്തെക്കുറിച്ച് RMIT ഫാക്ട് ലാബ് പരിശോധന നടത്തിയിരുന്നു.
This is wrong. It's incorrect. These codes tell you the details about the item, where it was made, whether it was made ethically, washing instructions, fabric details. But of course, there are people arguing that these are all about tracking you.
ഇത്തരം വ്യാജ വാർത്തകളും തെറ്റായ വിവരങ്ങളുമൊക്കെ പ്രചരിക്കുന്നത് ഒരു പുതിയ പ്രശ്നമാണോ? അല്ല എന്നതാണ് സത്യം. മനുഷ്യൻ ഭാഷ ഉപയോഗിച്ചു തുടങ്ങിയ കാലം മുതൽ തന്നെ വ്യാജ വാർത്തകളും പ്രചരിച്ചിരുന്നു എന്നാണ് സിഡ്നിയിൽ ബിഹേവിയറൽ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഡാരൻ കോപ്പിൻ പറയുന്നത്. എന്നാൽ പുതിയ കാലത്ത് അത് കൂടുതൽ വ്യാപകവും അപകടകരവുമായി മാറി. പണ്ടൊക്കെ സ്വന്തം കുടുംബത്തിൽ നിന്നും ചുറ്റുപാടുമുള്ള സമൂഹത്തിൽ നിന്നുമൊക്കെയാണ് എല്ലാവരും വാർത്തകൾ അറിഞ്ഞിരുന്നതും വസ്തുതകൾ അന്വേഷിച്ചിരുന്നതും. ഒരു കാര്യം കേട്ടാൽ അത് സ്വയം അന്വേഷിച്ചറിയാനുള്ള സാധ്യതകൾ കൂടുതലായിരുന്നു. എന്നാൽ ഇപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വിവിധ സ്രോതസ്സുകളിലൂടെ വാർത്തകളെത്തുമ്പോൾ സത്യവും മിഥ്യയും വേർതിരിച്ചറിയുന്നത് അത്ര എളുപ്പമല്ല.
Apparently, according to a University of Canberra study, Australians are among the worst in the world for sharing dodgy articles. 80% will share an article that they even think is dubious. So that is obviously compounding the issue that we're facing with fake news and misinformation.
സാമൂഹ്യമായും രാഷ്ട്രീയമായും മാത്രമല്ല, ഓരോരുത്തരുടെയും വ്യക്തിജീവിതത്തിൽ പോലും ഈ വ്യാജ വാർത്തകൾ സ്വാധീനം ചെലുത്താം എന്നാണ് ഡോക്ടർ ഡാരൻ കോപ്പിൻ പറയുന്നത്.
When misinformation or fake news confirms a pre-existing belief or suspicion, then it can really affect behavior. And it also affects our voting, and public policy starts to reflect people's attitudes and what's been influenced by fake news as politicians try to appeal to the public. Particularly during COVID, we saw a lot of issues with misinformation on every aspect of COVID. And the Director General of the World Health Organization said that we're not just fighting an epidemic, we're fighting an infodemic.
എന്തുകൊണ്ടായിരിക്കും വസ്തുതകളെക്കാൾ കൂടുതൽ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ മനുഷ്യൻ തയ്യാറാകുന്നത്, അത് കൂടുതലായി വിശ്വസിക്കുന്നത്? ഡോക്ടർ കോപ്പിൻ ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെയാണ്.
Fake news plays on humans' loathing of uncertainty. We absolutely crave safety and a sense of control. We're driven to eradicate that uncertainty. So we search for answers. And if they're not readily available, we fill in the gaps. So we're suckers for any information where none's available. And the second is we have a huge negativity bias as humans.
മറ്റൊരു പ്രധാനപ്പെട്ട കാരണവും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. മനുഷ്യൻ ആത്യന്തികമായി ശുഭാപ്തി വിശ്വാസിയല്ല എന്നതാണ് അത്. പരിണാമഘട്ടങ്ങളിൽ കൂടുതൽ ആക്രമണ സ്വഭാവം കാണിച്ചവർക്കാണ് നിലനിൽക്കാൻ കഴിഞ്ഞത്. അത് എങ്ങനെയാണ് നമ്മൾ ചുറ്റുപാടുകളെ കാണുന്നത് എന്നതിനെയും സ്വാധീനിച്ചിട്ടുണ്ട്.
They often all they talk about with foreigners are spiders, snakes and sharks, you know, that abound in Australia rather than the beauty and the opportunity that's here.
മറ്റൊന്ന് കൺഫർമേഷൻ ബയാസ് ആണ്. അതായത് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം ശരിയാണ് എന്ന് സ്വയം സ്ഥാപിക്കാനായി അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കൂടുതലായി കാണുകയും കേൾക്കുകയും ചെയ്യും. സാമൂഹ്യ മാധ്യമങ്ങളുടെ അൽഗോരിതം ഇത്തരം വിവരങ്ങൾ നമുക്ക് കൂടുതലായി എത്തിച്ചേരുക കൂടി ചെയ്യുന്നതോടെ നമ്മൾ വസ്തുതകൾ തേടാതാകുന്നു.
If we belong to, say, an anti-vax group, then we're likely to search for anti-vax information, or at least that's what sticks in our brain. And the things that stick with us are things that prove and reinforce our pre-existing beliefs. So we just get more and more extreme and polarized. The last one is fake news now can look professional when you're looking at it online, whereas when you're with somebody face-to-face, you can tell from their furtiveness or their weird demeanor or sweaty palms, you might inform us that they're untrustworthy or what they're saying isn't to be believed.
ഈ ഒരു സമയത്ത് ആവശ്യമായി വരുന്ന ഒരു നൈപുണ്യമാണ് വ്യാജ വാർത്തകൾ എങ്ങനെ കണ്ടെത്താമെന്നും ഒഴിവാക്കാമെന്നും ഉള്ളത്. ഒരു വാർത്ത ലഭിക്കുമ്പോൾ അത് സത്യമാണോ വ്യാജമാണോ എന്ന് തിരിച്ചറിയാനായി ഫാക്ട് ചെക്കറായ സുഷിദാസ് ചില അടിസ്ഥാന മാർഗങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്.
You can just get some keywords, open a new tab, put those keywords into the new tab and search for what other things you can find using those keywords. You can even put some keywords in with the words fact check to see if somebody has already written an article, a fact check article about that topic. If it's a picture that you're looking at and you're not sure if that's a real picture, you can do a right click. If you're in Google, you can do a right click and you will get the option to search image with Google.
വ്യാജ വാർത്തകളുടെ പ്രചാരണം തടയണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന മറ്റൊരു കാര്യവുമുണ്ടെന്ന് ഡോക്ടർ കോപ്പിൻ നിർദ്ദേശിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന വിവരം ഓൺലൈനിൽ ഷെയർ ചെയ്യുകയോ മറ്റൊരാൾക്ക് അയക്കുകയോ ചെയ്യുന്നതിന് മുൻപ് അതേക്കുറിച്ച് ഒന്ന് പരിശോധിക്കാൻ തയ്യാറാവുക. സത്യമാണോ എന്ന് സ്വയം ബോധ്യപ്പെടുത്തുക.
Stop and think, would I repeat this or would I say this to somebody's face in public? And if you're not sure, then please don't forward and share things because you're contributing to a multiplier effect of misinformation. And secondly, be wary of your own search term biases.
വ്യാജ വാർത്തകളുടെ കാര്യത്തിൽ നമ്മളെ കാത്തിരിക്കുന്നത് കൂടുതൽ അപകടം പിടിച്ച ഒരു കാലമാണ് എന്നതാണ് സത്യം. ഇതുവരെ കേട്ടതെല്ലാം പോയി ഇനി കാണുന്നതാണ് നിജം എന്ന ഡയലോഗ് പോലും അർത്ഥമില്ലാതാവുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി കൂടുതൽ വ്യാപിക്കുമ്പോൾ ഡീപ്പ് ഫേക്ക് വീഡിയോകളും ചിത്രങ്ങളും എല്ലാമായി നമ്മൾ അറിയാതെ തന്നെ വിശ്വസിച്ചു പോകുന്ന തരത്തിലുള്ള വ്യാജ വാർത്തകൾ മുന്നിലെത്തും. കൺമുന്നിൽ കാണുന്നതും നിജമാണോ എന്ന് വിശ്വസിക്കാനാകില്ല. കടുത്ത വെല്ലുവിളിയാകും ഇതെന്ന് ഡോക്ടർ ടിമോത്തി ഗ്രഹാം പറയുന്നു.
These AI can produce content that, at least at first glance, appears to be authored by a human and is quite convincing. And this is not only text, but obviously images as well. And so a real challenge that's happened is that we just have a deluge of AI-generated content that's kind of mixing in, and it's becoming more and more complicated to just keep up with how much of this is a factual image or an authentic image or an authentic piece of text versus something that's not.
കാര്യങ്ങൾ അറിയുക, കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വിവരങ്ങൾ തൊണ്ടതൊടാതെ വിഴുങ്ങാതിരിക്കുക, അറിയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തുക, അതിനായി ശ്രമിക്കുക എന്നതാണ് വിദഗ്ധരെല്ലാവരും വ്യാജ വാർത്തകൾ ഒഴിവാക്കാനായി ചൂണ്ടിക്കാട്ടുന്നത്. വ്യാജ വാർത്തകളും വ്യാജ വിവരങ്ങളും എങ്ങനെ കണ്ടെത്താമെന്നും അത് പ്രചരിപ്പിക്കുന്നത് എങ്ങനെ ഒഴിവാക്കാമെന്നുമാണ് നമ്മൾ ഓസ്ട്രേലിയൻ വഴികാട്ടിയിൽ ഇതുവരെ പരിശോധിച്ചത്. ഓസ്ട്രേലിയൻ ജീവിതത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ ഓസ്ട്രേലിയൻ വഴികാട്ടിയിലൂടെ പതിവായി നൽകുന്നുണ്ട്. അത് കേൾക്കാനായി SBS മലയാളത്തെ പിന്തുടരുക. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളിലും SBS മലയാളം പോഡ്കാസ്റ്റുകൾ ലഭ്യമാണ്. ഇത്തരം റിപ്പോർട്ടുകൾ വാട്സാപ്പിലൂടെയും നിങ്ങൾക്ക് ലഭിക്കും. അത് ലഭിക്കാനായി SBS മലയാളത്തിൻ്റെ വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യാം. +61 477 381 155 എന്നതാണ് SBS മലയാളത്തിൻ്റെ നമ്പർ. അത് SBS മലയാളം എന്ന പേരിൽ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക. +61 477 381 155. അതിനുശേഷം ലൈഫ് എന്ന് LIFE എന്ന് ഈ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ ഓസ്ട്രേലിയൻ വഴികാട്ടിയുടെ എപ്പിസോഡുകളെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചു തരും. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദിജു ശിവദാസ്.
SBS is Australia's most trusted multilingual broadcaster. Our listeners are loyal, highly engaged, and have supported countless local businesses. We offer advertising packages for businesses of all sizes. Our experienced sales team will guide you through the process of owning a great campaign. Bring your own ad or have our production team make you something in one of our 68 languages. Start the conversation with your new audience today. Email sales@sbs.com.au.